യോഹന്നാൻ അദ്ധ്യായം 18. പ്രാർത്ഥന കഴിഞ്ഞയുടൻ യേശു ശിഷ്യന്മാരോടൊത്ത് അവിടം വിട്ടു. അവർ കെദ്രോൻ താഴ്വര കടന്നു. താഴ്വരയുടെ മറുവശത്ത് ഒലിവു മരങ്ങളുടെ ഒരു തോട്ടമുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും അങ്ങോട്ട് പോയി. യേശു പലപ്പോഴും അവന്റെ ശിഷ്യന്മാരുമായി അവിടെ ഒത്തുകൂടാറുണ്ടായിരുന്നതിനാൽ യൂദായ്ക്ക് ആ സ്ഥലം അറിയാമായിരുന്നു. അതിനാൽ യൂദ ഒരു സംഘം ഭടന്മാരെ അങ്ങോട്ട് കൊണ്ടുവന്നു. മഹാപുരോഹിതന്മാരും പരീശന്മാരും നിയോഗിച്ച ഏതാനും കാവൽക്കാരും അവനോടൊത്തുണ്ടായിരുന്നു. അവർ വിളക്കുകളും പന്തങ്ങളും ആയുധങ്ങളും എടുത്തിരുന്നു. തനിക്ക് സംഭവിക്കാൻ പോകുന്നതെല്ലാം യേശുവിനറിയാമായിരുന്നു. യേശു പുറത്തേക്കിറങ്ങി ചോദിച്ചു,
നിങ്ങൾ ആരെയാണ് നോക്കുന്നത്?
അവർ പറഞ്ഞു,
നസ്രയനായ യേശുവിനെ.
യേശു പറഞ്ഞു,
ഞാനാണ് യേശു.
യേശുവിനെതിരെ തിരിഞ്ഞ യൂദായും അവരോടൊപ്പം നിൽപ്പുണ്ടായിരുന്നു. ഞാനാണ് യേശു എന്നവൻ പറഞ്ഞപ്പോൾ അവർ പുറകോട്ട് പോയി നിലത്ത് വീണു. യേശു വീണ്ടും അവരോട് ചോദിച്ചു,
ആരെയാണ് നിങ്ങൾ തിരയുന്നത്?
അവർ പറഞ്ഞു,
നസ്രയനായ യേശുവിനെ.
യേശു പറഞ്ഞു,
ഞാൻ പറഞ്ഞല്ലോ, ഞാനാണ് യേശു. അതുകൊണ്ട് നിങ്ങൾ എന്നെയാണ് തിരയുന്നതെങ്കിൽ മറ്റുള്ളവർ പൊയ്ക്കൊള്ളട്ടെ.
യേശു മുമ്പ് പറഞ്ഞ ഈ വാക്കുകൾ അങ്ങനെ യാഥാർത്ഥ്യമായി. നീ എനിക്ക് തന്ന ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല. ശിമോൻ പത്രോസിന് ഒരു വാളുണ്ടായിരുന്നു. അയാൾ വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി. അയാളുടെ വലതു ചെവി പത്രോസ് വെട്ടി. മൽക്കോസ് എന്നായിരുന്നു ആ ദാസന്റെ പേര്. യേശു പത്രോസിനോട് പറഞ്ഞു,
പത്രോസേ, നിന്റെ വാൾ തിരികെ ഉറയിലിടുക. പിതാവ് എനിക്ക് തന്ന കഷ്ടതയുടെ പാനപാത്രം ഞാൻ വാങ്ങിയേ പറ്റൂ.
ഭടന്മാരും അവരുടെ തലവനും യഹൂദ കാവൽക്കാരും ചേർന്ന് യേശുവിനെ പിടിച്ചുകെട്ടി തടവിലാക്കി. അവർ അവനെ ആദ്യം ഹന്നാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. കയ്യഫാവിന്റെ അമ്മായിയപ്പനായിരുന്നു ഹന്നാവ്. ആ വർഷത്തെ മഹാപുരോഹിതനായിരുന്നു കയ്യഫാവ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കുന്നതാവാം നല്ലതെന്ന് ഇയാളാണ് യഹൂദരോട് പറഞ്ഞത്. ശിമോൻ പത്രോസും യേശുവിന്റെ മറ്റൊരു ശിഷ്യനും യേശുവിനോടൊത്തുപോയി. മറ്റേ ശിഷ്യന് മഹാപുരോഹിതനെ അറിയാമായിരുന്നു. അതിനാൽ അയാൾ യേശുവിനോടൊത്ത് മഹാപുരോഹിതന്റെ വീട്ടുമുറ്റം വരെ പോയി. പക്ഷേ പത്രോസ് വാതിലിനടുത്ത് വെളിയിൽ നിന്നതേയുള്ളൂ. മഹാപുരോഹിതനെ അറിയാവുന്ന ശിഷ്യൻ പുറത്തേക്ക് വന്നു. വാതിൽ തുറന്ന ദാസിയോട് അയാൾ സംസാരിച്ചു. എന്നിട്ടയാൾ പത്രോസിനെ അകത്തേക്ക് കടത്തി. വാതിൽക്കലെ ദാസി പത്രോസിനോട് ചോദിച്ചു,
നീയും ആ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലേ?
പത്രോസ് പറഞ്ഞു,
അല്ല, ഞാനല്ല.
തണുപ്പായിരുന്നതിനാൽ ദാസന്മാരും കാവൽക്കാരും തീ കൂട്ടിയിരുന്നു. അവരതിനു ചുറ്റുമിരുന്നു ചൂടുപിടിക്കുകയായിരുന്നു. പത്രോസ് അവരോടൊത്ത് നിൽക്കുകയായിരുന്നു. മഹാപുരോഹിതൻ യേശുവിനോട് അവന്റെ ശിഷ്യന്മാരെ പറ്റി ചോദിച്ചു. യേശു പഠിപ്പിച്ച കാര്യങ്ങളെപ്പറ്റിയും ചോദിച്ചു. യേശു മറുപടി പറഞ്ഞു,
ഞാൻ എപ്പോഴും ജനങ്ങളോട് തുറന്ന് സംസാരിച്ചിരുന്നു. യഹൂദ പള്ളികളിലും ദൈവാലയത്തിലും ഇരുന്നാണ് ഞാൻ പഠിപ്പിക്കാറ്. യഹൂദരെല്ലാം അവിടെ വന്നുകൂടാറുണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ ഒന്നും രഹസ്യമായി പറഞ്ഞിരുന്നില്ല. പിന്നെന്താണ് എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? എന്റെ വചനങ്ങൾ കേട്ടവരോട് ചോദിക്കുക, അവർക്കറിയാം ഞാൻ എന്താണ് പറഞ്ഞതെന്ന്.
യേശു ഇത് പറഞ്ഞപ്പോൾ കാവൽക്കാരിൽ ഒരുവൻ അവനെ ഇടിച്ചു. അയാൾ പറഞ്ഞു,
മഹാപുരോഹിതനോട് ഇങ്ങനെ സംസാരിക്കരുത്.
യേശു മറുപടി പറഞ്ഞു,
ഞാൻ തെറ്റെന്തെങ്കിലും പറഞ്ഞെങ്കിൽ ആ തെറ്റെന്താണെന്ന് ഇവിടെയുള്ളവരോട് പറയുക. പക്ഷേ ശരിയാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് എന്നെ ഇടിച്ചത്?
അതിനാൽ ഹന്നാവ് യേശുവിനെ കയ്യഫാവിന്റെ അടുത്തേക്ക് അയച്ചു. യേശു അപ്പോഴും ബന്ധിതനായിരുന്നു. ശിമോൻ പത്രോസ് നിന്നുകൊണ്ട് തീ കായുകയായിരുന്നു. മറ്റുള്ളവർ പത്രോസിനോട് ചോദിച്ചു,
നീ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലേ?
പക്ഷേ പത്രോസ് പറഞ്ഞു,
അല്ല, ഞാനല്ല.
മഹാപുരോഹിതന്റെ ദാസന്മാരിൽ ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. പത്രോസ് ചെവി മുറിച്ചവന്റെ ബന്ധുവാണ് അയാൾ. അയാൾ പറഞ്ഞു,
നിന്നെ ഞാൻ പൂന്തോട്ടത്തിൽ വെച്ച് അവനോടൊത്ത് കണ്ടിട്ടുള്ളതായി തോന്നുന്നു.
പക്ഷേ പത്രോസ് വീണ്ടും പറഞ്ഞു,
ഇല്ല, ഞാൻ അവനോടൊത്ത് ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഒരു കോഴി കൂകി. അനന്തരം യഹൂദന്മാർ യേശുവിനെ കയ്യഫാവിന്റെ കൊട്ടാരത്തിൽ നിന്നും ഗവർണറുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അത് പുലർച്ചെയായിരുന്നു. യഹൂദർ വസതിക്കുള്ളിൽ കടന്നില്ല. പെസഹ ഭക്ഷിക്കേണ്ടിയിരുന്നതുകൊണ്ട് അവർ സ്വയം അശുദ്ധരാകാൻ ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ പീലാത്തോസ് പുറത്ത് യഹൂദരുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹം ചോദിച്ചു,
ഈ മനുഷ്യനെതിരെയുള്ള നിങ്ങളുടെ കുറ്റാരോപണം എന്ത്?
യഹൂദർ പറഞ്ഞു,
അവൻ ഒരു കുറ്റവാളിയാണ്, അതുകൊണ്ടാണ് അവനെ ഞങ്ങൾ അങ്ങേ ഏൽപ്പിച്ചത്.
പീലാത്തോസ് പറഞ്ഞു,
നിങ്ങൾ യഹൂദർ ഇവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് ശിക്ഷ വിധിക്കുവിൻ.
യഹൂദർ പറഞ്ഞു,
എന്നാൽ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ അങ്ങയുടെ നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല.
താൻ എങ്ങനെ മരിക്കുമെന്ന് യേശു മുമ്പ് പറഞ്ഞത് യാഥാർത്ഥ്യമായി. അപ്പോൾ പീലാത്തോസ് കൊട്ടാരത്തിനുള്ളിലേക്ക് മടങ്ങിപ്പോയി. അദ്ദേഹം യേശുവിനെ വിളിച്ചു. അദ്ദേഹം യേശുവിനോട് ചോദിച്ചു,
നീ യഹൂദരുടെ രാജാവാണോ?
യേശു പറഞ്ഞു,
ഇത് താങ്കളുടെ സ്വന്തം ചോദ്യമാണോ, അതോ മറ്റാരെങ്കിലും താങ്കളോട് എന്നെപ്പറ്റി പറഞ്ഞതോ?
പീലാത്തോസ് പറഞ്ഞു,
ഞാനൊരു യഹൂദനല്ല, നിന്റെ തന്നെ ആളുകളും മഹാപുരോഹിതന്മാരും ആണ് നിന്നെ പിടിച്ചു കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചത്. എന്താണ് നിന്റെ മേലുള്ള ആരോപണം?
യേശു പറഞ്ഞു,
എന്റെ രാജ്യം ഈ ലോകത്തിന്റേതല്ല. അത് ഈ ലോകത്തിന്റേതായിരുന്നുവെങ്കിൽ ഞാൻ യഹൂദരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എന്റെ ദാസന്മാർ പൊരുതുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം മറ്റൊരിടത്തു നിന്നുമാണ്.
പീലാത്തോസ് പറഞ്ഞു,
അപ്പോൾ നീയൊരു രാജാവാണ്.
യേശു പറഞ്ഞു,
ഞാൻ രാജാവാണെന്ന് താങ്കൾ പറയുന്നു, അത് ശരിയാണ്. ഞാൻ ജനിച്ചത് ഇതിനാണ്, സത്യം ജനങ്ങളെ സാക്ഷ്യപ്പെടുത്താൻ. അതിനാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത്. സത്യത്തിൽ നിന്നുള്ളവരെല്ലാം എന്നെ ശ്രവിക്കുന്നു.
പീലാത്തോസ് ചോദിച്ചു,
എന്താണ് സത്യം?
അത് ചോദിച്ച ശേഷം പീലാത്തോസ് പുറത്ത് യഹൂദരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയി. പീലാത്തോസ് അവരോട് പറഞ്ഞു,
അയാൾക്കെതിരെ ചാർത്താൻ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്നാൽ പെസഹാ ദിവസം ഒരു തടവുകാരനെ വിട്ടയക്കുന്ന ചടങ്ങ് നിങ്ങൾക്കുണ്ട്. യഹൂദരുടെ ഈ രാജാവിനെ ഞാൻ സ്വതന്ത്രനാക്കട്ടെ.
യഹൂദർ വിളിച്ചു പറഞ്ഞു,
വേണ്ട, അവനെ വേണ്ട, ബറാബാസിനെ വിട്ടയക്കുക.
ബറാബാസ് ഒരു കള്ളനായിരുന്നു.